നമസ്തേ. ഇന്ന് നമ്മൾ വിഷ്ണുസൂക്തത്തിലെ അവസാന മന്ത്രത്തിലേക്ക് കടക്കുകയാണ്. 125 മണ്ഡലത്തിലെ 154-ാമത്തെ സൂക്തത്തിലുള്ള 6-ാമത്തെ മന്ത്രം, അതാണ് വിഷ്ണുസൂക്തത്തിലെ ഈ സൂക്തത്തിലെ അവസാനത്തെ മന്ത്രം. സർവസാധാരണമായി മറ്റഞ്ച് മന്ത്രങ്ങളുള്ളതുപോലെ ഇതിൻ്റെയും ഋഷി ദീർഘതമാഹ തന്നെയാണ്. നിയതിഷ്ടുപാണ് ഛന്ദസ്, വിഷ്ണുർദേവത ദൈവത സ്വര. ഓം താവാം വാസ്തുന്യുസ്മസി, ഓം താവാം വാസ്തുന്യുസ്മസി ഗമദ്ഭേ യത്ര ഗാവ ഭൂരി ശൃംഗാ അയാസ അത്രാഹ തദുരുഗായസ്യ വൃഷ്ണ പരമം തദനവ ഭാതി ഭൂയി. ഓം താവാം വാസ്തുന്യുസ്മസി ഗമദ്ഭേ യത്ര ഗാവ ഭൂരിശൃംഗ അയാസ അത്രാഹ തദുരുഗായസ്യ വൃഷ്ണ പരമം പദമവ ഭാതി ഭൂരി. ഓം താവാം വാസ്തുന്യുസ്മസി ഗമദ്ഭൂ യത്ര ഗാവ ഭൂരിശൃംഗ അയാസ അത്രാഹ തദുരുഗായസ്യ വൃഷ്ണ പരമം പദമവ ഭാതി ഭൂരി. നമുക്ക് ഈ മന്ത്രത്തിന്റെ പദം മുറിച്ച് അർത്ഥം പറയാൻ ശ്രമിക്കാം. താ വാം, വാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ. ഇവിടെ പതി പത്നിമാരോട് പറയാണ്, ഭാര്യാഭർത്താക്കന്മാർക്ക്, വെമദ്വേ ചെന്നണയാനായി. താ വാസ്തുവിനി, ആ വീടുകളെ, ഉഷ്മസി ആഗ്രഹിക്കുന്നു. എത്ര, എവിടെയാണ്, ഭൂരിശൃംഗാഗാതഹ അത്യന്തം ഉന്നതമായ വേദങ്ങളുടെ ജ്ഞാനരശ്മികൾ കടന്നു വരുന്നത്, അയാസഹ കടന്നു വരുന്നത്, അയാസഹ കടന്നു വരുന്നത്. അത്ര അഹ, ഈ വീട്ടിൽ തന്നെയാണ്, ഈ വീട്ടിൽ തന്നെയാണ്. ഉരുഗായസ്യ, ഉരുഗായസ്യ സ്തുതിപാടലുകൾക്ക് യോഗ്യനായ, ഉരുഗായസ്യ നമ്മൾ സ്തുതി പാടലുകൾക്ക് യോഗ്യനായ. വൃഷ്ണഹയ ശക്തിശാലിയും സുഖവർഷകനുമായ ഈശ്വരന്റെ, കൃഷ്ണശബ്ദം നമ്മൾ നേരത്തെ എടുത്ത് പഠിച്ചതാണ്. സുഖത്തെ നൽകുന്നവനും ശക്തിശാലിയുമായ ഈശ്വരന്റെ പരമം തദൻ സർവോത്കൃഷ്ടമായ സ്ഥാനം, സർവോത്കൃഷ്ടമായ സ്ഥാനം ഭൂരി വളരെ അത്ഭുതം, അവഭാതി ദീപ്തമായി തീരുന്നത്, അവഭാതി ദീപ്തമായി തീരുന്നത്. ഒരിക്കൽ കൂടി ഈ മന്ത്രത്തിലേക്ക് നമുക്ക് കിടക്കാം. ഈ മന്ത്രത്തിൻ്റെ ഋഷി ദീർഘതമ ഋഷി നിജിത്തുഷ്ടുപ് ചന്ദ ദൈവതസ്വര ദേവത വിഷ്ണു. ഓം താവാം വാസ്തുന്യുസ്മസി ഗമദ്ഭേ യത്ര ഗാവ ഭൂരിശൃംഗ അയാസ അത്രാഹ തദുരുഗായസ്യ വൃഷ്ണ പരമം പദമവ ഭാതി ഭൂരി. നിങ്ങൾ പതിപത്നികൾക്ക് ഗമദ്ഭേ ചെന്നണയാനായി. താ വാസ്തുനി, ആ വീടുകളെ, ഉഷ്മസി ആഗ്രഹിക്കുന്നു. എത്ര, എവിടെയാണോ, ഭൂരിശൃംഗാദാവഹ അത്യന്തം ഉന്നതമായ വേദങ്ങളുടെ ജ്ഞാനരശ്മികൾ. ഈ ഭൂരി ശൃംഗ എന്നുള്ളതിന്, ഈ എന്താ ശൃംഗ എന്നുള്ളതിൻ്റെ അർത്ഥത്തെ പറയുമ്പോൾ വരുന്നതെന്ന് വെച്ചാൽ, നിരുക്തത്തിൽ പറയുന്നുണ്ട്, നിരുക്തത്തിൽ പറയുന്ന ഒരു കാര്യം, ചത്വാരി ശൃംഗേരു വേദ ഏത ഉത്താഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശൃംഗ എന്ന അർത്ഥം നമ്മൾ ഭൂരി ശൃംഗ ദാവഹ എന്നുള്ള അർത്ഥം എടുത്തു. അത്യന്തം ഉന്നതമായ വേദങ്ങളുടെ ജ്ഞാനരശ്മികൾ എന്നാണ് ഞാൻ അർത്ഥം പറഞ്ഞത്. സ്വാഭാവികമായിട്ട് ഇങ്ങനെ അർത്ഥം പറയുന്ന സമയത്ത് ചിലർ പറയാറുണ്ട്, എങ്ങനെയാണെന്ന് അർത്ഥം പറയാം, അതൊക്കെ വെറുതെ പറയുന്നതാണ്, ആ അർത്ഥം അങ്ങനെയല്ല എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ അർത്ഥം പറയുമ്പോൾ അവിടെ പാണിനിയെയോ അല്ലെങ്കിൽ യാസ്കന്റെ നിരുക്തമൊക്കെ ആശ്രയിച്ചാണിത് പറയും, സ്വന്തം നിലയ്ക്ക് പറയാൻ പറ്റില്ലല്ലോ, നമ്മൾ അത്രയും വലിയ ജ്ഞാനികളൊന്നുമല്ല. അപ്പോൾ ഇവിടെ അത്യന്തം ഉന്നതമായ വേദങ്ങളുടെ ജ്ഞാനരശ്മികൾ എന്ന് ഭൂരി ശൃംഗാ ദാവ എന്നതിന് അർത്ഥമെടുക്കാൻ കാരണം നിരുക്തമാണ്. ഈ നിരുത്തത്തില് പറയുന്നുണ്ട് ചത്വാരി ശൃംഗേരി വേദ ഏദ ഉത്താസ്മൈവ ഗാവ ഉച്ചന്തേ ഗാവ ഉച്ചന്ത് രശ്മി എന്നുള്ളതിൽ എന്താണ് ഗാവഹ എന്ന് പറഞ്ഞാൽ രശ്മികൾക്ക് ഗാവഹ എന്ന് പേരുണ്ട്, ഗാവ എന്ന് പേര് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ അർത്ഥം ഇവിടെ എടുത്തത്. ആയാസമ കടന്നു വരുന്നത് എവിടെയാണോ അത്യന്തം ഉന്നതമായ വേദങ്ങളുടെ ജ്ഞാനരശ്മികൾ കടന്നു വരുന്നത് അത്രാഹ ഈ വീട്ടിൽ തന്നെയാണ് ഉരുഗായസ്യ തുതിപാടലുകൾക്ക് യോഗ്യനായ വൃഷ്ണഹ ശക്തിശാലിയും സുഖവർഷകനുമായ ഈശ്വരന്റെ പരമം പദം സൗകൃഷ്ടമായ സ്ഥാനം ഇവിടെ വളരെയധികം അവഭാതി ദീപ്തമായി തീരുന്നത്. ഇവിടെ ഒരു വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. ഈ വേദമന്ത്രത്തിൽ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ, ചെറിയ ഒരു നുറുങ്ങ കാര്യങ്ങൾ പറയാം. ഇവിടെ പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാരോടാണ്, പതിപത്നിമാരോടാണ് പറഞ്ഞിരിക്കുന്നത്. ആ വീടുകളിൽ എങ്ങനെയായിരിക്കണം വീടെന്ന് പറയാം. അവിടെ ജ്ഞാനരശ്മികളാ വേദത്തിന്റെ ജ്ഞാനം, വേദത്തിന്റെ രശ്മികള് ജ്ഞാനരശ്മികള് കടന്നു വരുന്ന വീടുകളായിരിക്കണം എന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ നാട്ടിൽ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് പലരും ഗുരുവായൂരൊന്ന് പോയി തൊഴുന്ന ഒരു രീതിയുണ്ട്, വിഷ്ണുവിനെ ഒന്ന് പോയി തൊഴുക. ചതുവ് ആ കാഴ്ചപ്പാട് പോലും കടന്നു വന്നത് ഈ വേദമന്ത്രങ്ങളൊക്കെ സാധാരണക്കാരിലേക്ക് പ്രചരിപ്പിക്കപ്പെട്ടപ്പോഴാണ്. അതിൽ അർത്ഥമേ മനസ്സിലായത് വിഷ്ണു ആരാണ്, വിഷ്ണുവിന്റെ ശക്തി എന്താണ്. ഞാൻ ആ മന്ത്രം എടുത്ത് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞ ഗുരു അല്ലെ, എത്ര എവിടെയാണോ ഗുരു ശൃംഗ ഗാവഹ അത്യന്തം ഉന്നതമായ വേദങ്ങളുടെ ജ്ഞാനരശ്മികൾ അയാസഹ കടന്നു വരുന്നത് അത്ര ആ വീട്ടില് അല്ല അവിടെ ഒരു ഗായസ്യ സ്തുതിപാടലുകൾക്ക് യോഗ്യനായ ഉഷ്ണ ശക്തിശാലിയും സുഖദർശകനുമായ ഈശ്വരന്റെ കരണം പദം സർവോത്കൃഷ്ടമായ സ്ഥാനം ഭൂരി വളരെയധികം ദീപ്തമായിരിക്കുന്നു, അവഭാതി ദീപ്തമായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ ഇത്തരം തത്വങ്ങൾ പതുക്കെ പതുക്കെ രൂപപ്പെടുത്തിയെടുത്തത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഏതായാലും വിഷ്ണു സൂക്തത്തിലെ അവസാന മന്ത്രത്തോട് കൂടിയിട്ട് നമ്മൾ ഈ വിഷ്ണു സൂക്തത്തിന്റെ പഠനം ഇവിടെ തൽക്കാലം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ 6 ദിവസമായിട്ട്, ഇന്ന് കഴിഞ്ഞ 5 ദിവസം, ഇന്നത്തെ 6th ദിവസം നമ്മൾ വിഷ്ണു സൂക്തം പരിപൂർണമായും തടിച്ചു കഴിഞ്ഞു. ഋഗ്വേദത്തിൽ 1st മണ്ഡലത്തില് 154-ാമത്തെ സൂക്തമാണ് നമ്മൾ പഠിച്ചത്. നേരത്തെ നമ്മൾ ഋഗ്വേദത്തിൽ 1st മണ്ഡലത്തിലെ 1-ാമത്തെ സൂക്തം പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, അഗ്നി സൂക്തം. ഇപ്പോൾ ഇത് 8-ാമത്തെ സൂക്തമാണെന്ന് മനസ്സിലായി. അങ്ങനെ 154-ാമത്തെ സൂക്തമാണ്. ഒരു കാര്യം ചെയ്യണം എനിക്ക് വേണ്ടിയിട്ട്, എന്താണ്, നിങ്ങൾ എല്ലാവരും അടുത്തേക്ക് എത്തിക്കണം കേട്ടോ, എല്ലാവരിലേക്കും എത്തിക്കണം. നമുക്ക് ഇങ്ങനെയൊന്നുമില്ല, എല്ലാ അറിവുകളിലേക്കും വേദം എത്തിക്കുക, അർത്ഥം എത്തിക്കുക, അത് അർത്ഥം അറിഞ്ഞ് ചൊല്ലാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഒരു സ്വാർത്ഥതയില്ല, സർവർക്കും വേദം കിട്ടണമെന്നുള്ള ആഗ്രഹം അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പൊ അത് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അതിന് നിങ്ങളിപ്പോ സഹായിക്കണം. പഠിച്ച പേരാ പ്രചരിപ്പിക്കുകയും വേണം. വേദം പ്രചരിപ്പിക്കുന്നതിന് വലിയ ഗുണമുണ്ടതാണ്. അവൻ എല്ലാവരും വേദം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഇത് എല്ലാവരിലേക്കും വാട്സപ്പുകളിലൂടെയും അതുപോലെ തന്നെയുള്ള മീഡിയങ്ങളിലൂടെയൊക്കെ നിങ്ങൾ പ്രചരിപ്പിക്കൂ. യൂട്യൂബിൽ ഇതുണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യൂട്യൂബിലേക്ക് എല്ലാവരെയും ശ്രദ്ധ ആകർഷിച്ച് വാട്സപ്പൊക്കെ വരുമ്പോൾ വേണ്ടത്ര ശ്രദ്ധ കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അത്തരം ഗ്രൂപ്പുകളൊന്നും സൃഷ്ടിക്കാതെ വളരെ ക്രമബദ്ധമായിട്ടുള്ള പഠനത്തിലേക്ക് നമ്മൾ കടന്നു എന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ മുൻപിലും ഹൃദയ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് പരമ ഭഗവാനായ പരമേശ്വരനായ വിഷ്ണുവിന് മുമ്പിൽ സർട്ടാന്ത നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ഭക്തിയുടെ ഒരു ഭാവം നമ്മളിൽ സ്ഫുടീകരിക്കുന്നതിന് ഈ ഭഗവാ ഈ സ്തുതികൾ യോഗ്യമായി തീരും, ഈ സ്തുതികൾ നമ്മളെ സഹായിക്കും എന്ന വിശ്വാസത്തോടുകൂടി ഞാൻ ഈ വേദമന്ത്രങ്ങളുടെ അർത്ഥമെല്ലാം നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. നമസ്തേ, ഓം.